ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന അനേകം ഗ്രൂപ്പുകൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിലും മറ്റും കയറിയിറങ്ങുന്ന ഈ കൂട്ടങ്ങളോട് യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരോട് സംസാരിക്കുവാനോ തർക്കിക്കുവാനോ സമയം കളയരുത്.
വന്ദനം പ്രിയരെ, ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ദിനങ്ങൾ എത്രയോ മനോഹരമാണ് അല്ലേ? ഇന്നും നമുക്ക് ലഭിച്ച ഈ അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് വചനം വിഭാഗിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ക്രിസ്തു ഒരു നല്ല ഗുരു എന്ന് പ്രസംഗിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ്. അവനൊരു വിപ്ലവകാരിയായിരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും എന്തൊരു സന്തോഷമാണെന്നോ. അവനെ മതസ്ഥാപകനായോ രക്തസാക്ഷിയായി പോലുമോ അംഗീകരിക്കുവാൻ എല്ലാവർക്കും സമ്മതമാണ്. ആധ്യാത്മിക മണ്ഡലങ്ങളിൽ അവനെ അവതാരങ്ങളിലൊന്നായും പ്രവാചകന്മാരിൽ ഒരുവനായും വിശേഷിപ്പിക്കുന്നത് സത്യത്തിന് നിരക്കുന്നതാണെന്ന് സമ്മതിക്കുന്നു ഭക്തജനം. എന്നാൽ ക്രിസ്തു ദൈവമാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഭാവം മാറി? എന്റെ ഒരു സംശയം, ക്രിസ്തുവിനെ നല്ല ഗുരുവായും മതസ്ഥാപകനായും പ്രവാചകനായും അവതാരമായും എല്ലാം അംഗീകരിക്കുവാൻ തയ്യാറുള്ളവർ താൻ ദൈവമാണെന്ന് പ്രസ്താവിച്ചതിനെ മാത്രം എന്തുകൊണ്ട് നിരസിക്കുന്നു? ആ കാര്യത്തിൽ മാത്രം അവൻ കള്ളം പറയുമെന്നോ? അതൊരു വിരോധാഭാസം തന്നെ. ഇങ്ങനെ പൊതുജനത്തെ കുറ്റം പറയുന്നതിന് മുൻപ് അങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണം അറിയുന്നത് നല്ലതാണ്. ഈ ഗുരുവെന്നും അവതാരമെന്നും വിപ്ലവകാരിയെന്നും പ്രവാചകനെന്നുമൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഒട്ടുമുക്കാലും ആളുകൾ വളരെയേറെ കള്ളവും വഞ്ചനയും കാട്ടിയിട്ടുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ക്രിസ്തുവിനെ അതിൽ നിന്നും വ്യത്യസ്തമായി കാണുവാൻ അവനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ലാത്തവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്ത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ശക്തമായ പ്രസ്താവനകളിൽ ഒന്ന് കാണുവാൻ കഴിയും. അവൻ ദൈവത്തോട് സമനായിരുന്നു എന്ന് മാത്രമല്ല, അവൻ ദൈവമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പൌലോസിന് പറയുവാനുള്ളത് നമുക്ക് കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 7-ാം വാക്യം മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. കൊലോസിയിലെ സഭയുടെ ശുശ്രൂഷകനായിരുന്നു എപ്പഫ്രാസ് എന്ന് കരുതാവുന്നതാണ്. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യൻ എന്നാണ് പൌലോസ് അവനെക്കുറിച്ച് പറയുന്നത്. മറ്റ് ശുശ്രൂഷകന്മാരെക്കുറിച്ച് പൌലോസിന് എത്രമാത്രം ആദരവും കരുതലും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുന്നവരെക്കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായമാണ് പൌലോസിനുണ്ടായിരുന്നത്. കർത്താവായ യേശു പാപികളോട് വളരെ കരുണയുള്ളവനായിരുന്നു. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊന്നുകളയേണ്ടതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ കർത്താവ് അവളോട് എത്രമാത്രം കരുണയുള്ളവനായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. യേശുവിന്റെ അടുക്കൽ കടന്നു ചെന്ന് റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ സ്വയാഭിമാനക്കാരനായിരുന്ന നിക്കോദീമോസിനെ ശ്രദ്ധിക്കുക. പരിശന്മാരായ ഞങ്ങൾക്ക് അറിവുണ്ട്, ഞങ്ങളുടെ അറിവ് ശരിയാണ് എന്നത്രേ വാസ്തവത്തിൽ അയാൾ പറഞ്ഞത്. കർത്താവായ യേശു വളരെ സൌമ്യമായും കരുണയോടും കൂടെ അവനെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവ് അവനുമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൻ വെറും സാധാരണ മനുഷ്യനായി കഴിഞ്ഞിരുന്നു. താനൊരു മഹാനാണെന്ന ഭാവമായിരുന്നു നിക്കോദീമോസിനുണ്ടായിരുന്നത്. എന്നാൽ അവൻ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുക മാത്രം ചെയ്യുന്ന ഒരു ആളായിരുന്നു. യേശുക്രിസ്തു അവനോട് ഇടപെടുകയും ക്രൂശ് അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകളുമായി യേശു എത്ര ദയയോടെയാണ് വർത്തിച്ചത് എന്നോർക്കണം, എത്ര ക്ഷമയോടെ. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കുവേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശദമാക്കുകയല്ല പൌലോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ അവർക്ക് ഈ സ്നേഹം പ്രകടമാക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് കൊലോസിയിലെ വിശ്വാസികളോട് പൌലോസ് പറയുന്നു. ആത്മാവിന്റെ ഫലം സ്നേഹമാണെന്ന് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ അത്രേ പൌലോസ് രേഖപ്പെടുത്തിയത്. ഈ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പൌലോസ് പ്രതിപാദിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് പൌലോസിന്റെ ഉദ്ദേശം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന് ഉള്ളതെടുത്ത് നമുക്ക് കാണിച്ചു തരും. പരിശുദ്ധാത്മാവിന്റെ പ്രധാന പ്രവർത്തനം അതത്രേ. കൊലോസിയിലെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൌലോസിന്റെ പ്രാർത്ഥനയാണ് അടുത്ത ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. തിരുവചനത്തിലെ മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. എന്തിനുവേണ്ടിയൊക്കെയാണ് പൌലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് പ്രയോജനപ്രദമാണ്. ഇന്ന് ജനങ്ങൾ ഈ കാര്യങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം രസകരമത്രേ. പൌലോസ് പറയുന്നത് ഈ കാര്യങ്ങൾ നമുക്കുണ്ട് എന്നാണ്. ഒന്നാമതായി പൌലോസ് ചില കാര്യങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കുന്നു. അനന്തരം കർത്താവ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങൾക്കുവേണ്ടി അവൻ നന്ദി കരയേറ്റുന്നു. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്കുവേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മികമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞുവരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. കൊലോസിയിലെ വിശ്വാസികൾ സകല ജ്ഞാനം കൊണ്ടും നിറഞ്ഞു വരേണ്ടതിനായിട്ടാണ് പൌലോസ് ഒന്നാമതായി പ്രാർത്ഥിച്ചത്. കൊലോസിയിലുള്ള ജ്ഞാനവാദികളായ ദുരുപദേശക്കാർ തങ്ങൾക്ക് ഏറ്റവും വലിയ ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ സകല ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണം, അതായത് ഉന്നതമായ ജ്ഞാനം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നത്രേ പൌലോസ് പറയുന്നത്. ദൈവഹിതത്തിന്റെ പരിജ്ഞാനം എന്നാണ് പൌലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ ജ്ഞാനം സകല ജ്ഞാനത്തിലും വിവേകത്തിലും ആയിരിക്കേണ്ടതാണ്. ഈ ചെറിയ ലേഖനത്തിൽ 6 പ്രാവശ്യം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാം ഇവിടെ നോക്കുമ്പോൾ ജ്ഞാനമെന്നത് ദീർഘദൃഷ്ടിയോടും വിമർശന ബുദ്ധിയോടും കൂടെ കാര്യം ഗ്രഹിക്കുന്നതാണ്. ദുരുപദേശക്കാരുടെ ജ്ഞാനമല്ല, ലോകത്തിന്റെ ജ്ഞാനവുമല്ല, ജഡികമായ ജ്ഞാനവുമല്ല. വിവേകം കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവ് അഥവാ വിവേചനാപൂർവമായ ജ്ഞാനമാണ്. ദൈവഹിതത്തിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. ഈ ജ്ഞാനവും വിവേകവും ആത്മികമാണ്, കാരണം പരിശുദ്ധാത്മാവാണ് അത് പ്രദാനം ചെയ്യുന്നത്. വചനത്തിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുന്നത്. പൌലോസിന്റെ 2-ാമത്തെ അപേക്ഷ അവർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകണം എന്നാണ്. അതായത് ഈ വിശ്വാസികൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നതിനായി അവരുടെ മുമ്പിൽ തല കുനിക്കുന്നവരായിരിക്കരുത് എന്നർത്ഥം. അവർ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്നവരാകണം എന്നാണ് 3-ാമതായി പൌലോസ് അപേക്ഷിക്കുന്നത്. ഒരു വിശ്വാസി ഫലം കായ്ക്കുന്ന കൊമ്പാണ്. ക്രിസ്തു മുന്തിരിവള്ളിയും നാം ഫലം കായ്ക്കുന്ന കൊമ്പുകളുമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും നാം വായിക്കുന്നു. ഒരു വിശ്വാസി ഒരേ നിലയിൽ ഇരിക്കേണ്ടവനല്ല. അവൻ ജീവനുള്ളവനും ദൈവവചനത്തിൽ വളർച്ച പ്രാപിക്കുന്നവനുമായിരിക്കേണ്ടതത്രേ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന അപേക്ഷയാണ് പൌലോസ് 4-ാമതായി ചെയ്യുന്നത്. 5-ാമത്തെ അപേക്ഷയാണ് 11-ാം വാക്യത്തിൽ കാണുന്നത്. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. ബലവും ശക്തിയും ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവാണ് അവ നമ്മിൽ ഉളവാക്കുന്നത്. വിശ്വാസികൾ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണ്ടതാണ്. ഈ സഹിഷ്ണുതയും ദീർഘക്ഷമയും സന്തോഷത്തോടെ ആയിരിക്കേണ്ടതുമാണ്. 12-ാം വാക്യത്തിൽ പൌലോസ് സ്തോത്രം ചെയ്യുന്ന കാര്യങ്ങൾ ആരംഭിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്തോത്രം നിറഞ്ഞതായിരിക്കേണ്ടതാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയതിനാൽ പൌലോസ് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിലും അവന്റെ വാഗ്ദത്തങ്ങളിലും നാം ഇന്ന് വിശ്വസിക്കേണ്ടതാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്ന വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കേണ്ടതാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. നാം സാത്താന്റെ രാജ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നതിനാൽ പൌലോസ് സ്തോത്രം ചെയ്യുന്നു. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരും ലോകത്തിന്റെ ഇഷ്ടപ്രകാരം പോകുന്നവരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ദൈവത്തിന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആയിരിക്കുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ അനുഭവം ഇതത്രേ. താങ്കളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിൽ കൂടെ മാത്രമേ ഈ രാജ്യത്തിലെ ഭാഗമാകുവാൻ താങ്കൾക്ക് കഴിയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ ദൈവത്തിന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആയിത്തീരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് സാത്താന്റെ രാജ്യത്തിലോ അതോ ദൈവപുത്രന്റെ രാജ്യത്തിലോ? കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവപുത്രന്റെ രാജ്യത്തിൽ ആയിത്തീരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 14 വാക്യം നോക്കിക്കാട്ടെ, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മെ അവന്റെ രാജ്യത്തിലാക്കിയെന്ന് മാത്രമല്ല, അവനിൽ നമുക്ക് പാപമോചനവുമുണ്ട്. ക്രിസ്തുവിന്റെ രക്തവുമായി ബന്ധപ്പെട്ടതത്രേ പാപമോചനം. ദൈവം ഏകപക്ഷീയമായി, അതെ, വെറുതെ പാപം ക്ഷമിക്കുന്നില്ല. അവിടുത്തെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം അടിമകളെ സ്വതന്ത്രരായി വിട്ടയക്കുന്നതായ ആ ഒരു ചിത്രമാണ്. അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ അവൻ ഒരു വില കൊടുത്തു. അത് അവിടുത്തെ രക്തമാണ്, വിലയേറിയ രക്തം. 5 കാര്യങ്ങൾക്ക് പൌലോസ് സ്തോത്രം കരുത്തുന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി ദൈവം നമ്മെ പ്രാപ്തരാക്കി. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വച്ചു. ക്രിസ്തുവിൽ ദൈവം നമ്മെ വിടുവിക്കുകയും അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ 5 കാര്യങ്ങൾക്കുവേണ്ടി ഇന്നും അനേകം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇവ താങ്കളുടെ അവകാശമാണ്. അവ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. അതിനായി താങ്കൾ ദൈവത്തിന് നന്ദി കരയറ്റുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇനിയും അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. 15 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ച് നാം കാണുന്നു. കൊലോസിലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ചുള്ള ഉപദേശം നമുക്ക് കൂടുതലായി പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ലേഖനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവും ഉന്നതവുമായ ഭാഗമാണിത്. യേശുക്രിസ്തുവിന്റെ ആളത്വമാണ് ഈ ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്ന വിഷയം. ക്രിസ്തുവിനെക്കുറിച്ച് എത്ര നാം വിശദീകരിക്കുവാൻ ശ്രമിച്ചാലും അത് അമിതമാകെയില്ല എന്ന് മാത്രമല്ല, ഈ ആയുസിൽ നമുക്ക് ക്രിസ്തുവിനെ അവന്റെ വലിമയിലും മഹത്വത്തിലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഭാഗികമായി മനസ്സിലാക്കിയിട്ട് ഇത്രയെങ്കിൽ പൂർണമായ ഒരറിവിനെക്കുറിച്ച് ചിന്തിക്കുക. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് ഈ ഭാഗത്ത് അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നു. ഈ ഭാഗം മനസ്സിലാക്കുകയെന്നാൽ ക്രിസ്തു വാസ്തവത്തിൽ എത്ര അത്ഭുതവാനാണെന്ന് അനുഭവമാക്കുകയാണ്. സഭയിൽ ആദ്യമായി കടന്നുകൂടിയ ദുരുപദേശമാകുന്ന ജ്ഞാനവാദത്തിന് ഉത്തരം കൊടുക്കുകയാണ് പൌലോസിന്റെ പ്രത്യേകമായ ഉദ്ദേശം. അതുപോലെ തന്നെ യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന്, അതായത് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അലക്സാന്ദ്രിയക്കാരനായ ഏരിയൻസ് പഠിപ്പിച്ചിരുന്നത് നാം കാണുന്നുണ്ട്. ക്രിസ്തുവർഷം 325 നിക്കേയിൽ കൂടിയ സഭാ കൌൺസിൽ ഈ ദുരുപദേശത്തിന് മറുപടി കൊടുത്തു. പിൽക്കാലത്ത് ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ച് പല ദുരുപദേശങ്ങളും സഭയിൽ ഉയർന്നു വരുവാൻ തുടങ്ങി. മനുഷ്യന് പാപത്തിൽ നിന്ന് വിടുതൽ ആവശ്യമില്ല എന്നും അവൻ അത്രമാത്രം അധപ്പതിച്ചവനല്ലെന്നും മനുഷ്യനൊരു രക്ഷിതാവിനെ ആവശ്യമില്ലെന്നും മറ്റും പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ സഭയിൽ പ്രചരിക്കുവാൻ തുടങ്ങി. ത്രിത്വരഹിത ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതത്രേ. ഇന്നും പല കൂട്ടരും ഈ വിധമായ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. യഹോവ സാക്ഷികളെപ്പോലുള്ള ദുരുപദേശക്കാർ ഇതിനൊരു ഉദാഹരണമാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള 9 അടയാളങ്ങൾ അഥവാ പ്രത്യേകതകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അവ യേശുക്രിസ്തുവിനെ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള മറ്റേതൊരു മനുഷ്യനിൽ നിന്നും തികച്ചും വ്യത്യസ്തനും ഉന്നതനുമാക്കി കാണിച്ചു തരുന്നവയാണ്. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഒന്നാമത്തെ കാര്യം അതാണ്, യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. പ്രതിമ എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഐക്കോൺ എന്നതാണ്. യേശുക്രിസ്തു എപ്രകാരമാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിരിക്കുന്നത്? അദൃശ്യമായ ഒരു വസ്തുവിന്റെ പ്രതിമയോ ചിത്രമോ നമുക്കുണ്ടാക്കുവാൻ കഴിയുകയില്ല. കഴിയുമോ? എന്നാൽ പിന്നെ യേശുക്രിസ്തു അപ്രകാരമാണെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മുഖവരയിൽ യോഹന്നാൻ അപ്പോസ്തലൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആരംഭമില്ലാത്ത ഒരു തുടക്കമാണിത്. ക്രിസ്തുവിന് ആരംഭമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. തുടർന്ന് യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വചനം ജഡമായിത്തീർന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ക്രിസ്മസ് സന്ദേശമാണിത്. അവൻ ജഡമായിത്തീർന്നു, അപ്രകാരമാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിത്തീർന്നത്. അവൻ എങ്ങനെയാണ് അപ്രകാരമായിരിക്കുന്നത്? അവൻ ദൈവമായതിനാലാണ് അങ്ങനെയായിരിക്കുന്നത്. അവൻ ദൈവമല്ലായിരുന്നു എങ്കിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി തീരുവാൻ കഴിയുമായിരുന്നില്ല എന്നോർക്കണം. ഈ വിഷയം കൂടുതലായി ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന അനേകം ഗ്രൂപ്പുകൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിലും മറ്റും കയറിയിറങ്ങുന്ന ഈ കൂട്ടങ്ങളോട് യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരോട് സംസാരിക്കുവാനോ തർക്കിക്കുവാനോ സമയം കളയരുത്. കാരണം സത്യം അറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളയുന്നവരാണ് അവർ. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്തുക പ്രയാസമുള്ള കാര്യമാണ്. അതെ, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. മനുഷ്യന് ദൈവത്തിന്റെ പ്രതിമയുണ്ടാക്കാം, എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനാൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ വിരൂപമാക്കുകയായിരിക്കും എന്ന് വിശുദ്ധ പൌലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ ദൈവ തേജസ് വിരൂപമാക്കപ്പെടുന്നില്ല, പിന്നെയോ സമ്പൂർണമായി വെളിപ്പെടുകയാണ്. പ്രതിമ എന്ന പദത്തിന് രണ്ട് അർത്ഥമുണ്ടെന്ന് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. പ്രാതിനിധ്യവും വെളിപ്പാടും. മനുഷ്യാവതാരത്തിൽ പ്രതിമയായതല്ല, അനാദിയായി അങ്ങനെയാണ്. പ്രതിമ എന്ന് പറയുമ്പോൾ വെറും സാദൃശ്യം മാത്രമല്ല, തനിപ്പകർപ്പാണ്. മനുഷ്യരെന്ന നിലയിൽ രണ്ടാളുകൾ തമ്മിൽ സാമ്യമുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഒരാൾ മറ്റേ ആളിന്റെ പ്രതിമയല്ല. എല്ലാ പ്രതിമയ്ക്കും സാമ്യമുണ്ട്, എന്നാൽ സാമ്യമുള്ളതെല്ലാം പ്രതിമയല്ല. രണ്ട് മുട്ടകൾ കാഴ്ചയിൽ ഒരുപോലെയാണല്ലോ, എന്നാൽ ഒന്ന് മറ്റേതിൽ നിന്നും ഉത്ഭവിക്കാത്തതിനാൽ പ്രതിമ എന്ന് പറയുവാൻ സാധ്യമല്ല. പ്രതിമയ്ക്ക് സാമ്യം മാത്രമല്ല, ഉത്ഭവം, പ്രാതിനിധ്യം എന്നീ വസ്തുതകളുമുണ്ട്. പ്രതിമ എന്ന വാക്കിൽ ക്രിസ്തുവിന്റെ അവതാരം ഉൾക്കൊള്ളുന്നില്ല. ദൈവത്വത്തിലെ നിത്യബന്ധമാണത്. മനുഷ്യാവതാരത്തിനു മുൻപേ അവൻ ദൈവപ്രതിമയായിരുന്നു എന്നാണ് നാം വായിച്ചത്. രണ്ടാമത്തെ സവിശേഷത, അവൻ സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു എന്നതത്രേ. ക്രിസ്തുവിന് ദൈവത്തോടുള്ള, അതെ പിതാവിനോടുള്ള ബന്ധത്തെയും ത്രിത്വത്തിൽ അവനുള്ള സ്ഥാനത്തെയുമാണിത് വ്യക്തമാക്കുന്നത്. ദൈവം നിത്യനായ പിതാവാണ്, പുത്രൻ നിത്യനായ പുത്രനുമാണ്. ഒരു പുത്രന്റെ സ്ഥാനമാണ് ത്രിത്വത്തിൽ യേശുക്രിസ്തുവിനുള്ളത്. ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ സകല സൃഷ്ടിക്കും മുമ്പിലായി അവനുള്ള ഒന്നാം സ്ഥാനമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സകല സൃഷ്ടിക്കും തലയായവൻ എന്നതിൽ നിന്നും അവൻ ആദ്യം ജനിച്ചു എന്ന അർത്ഥമല്ല ഉള്ളത്. ആദ്യജാതൻ എന്നതിൽ നിന്നും തിരുവചനം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത് അത്രേ. യേശുക്രിസ്തുവിന്റെ ആരംഭം ബേദലഹേമിലാണെന്ന് തിരുവചനത്തിൽ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അവൻ ബേദലഹേമിൽ ജനിക്കുമെന്നും എന്നാൽ അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ എന്ന് മീഖാപ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം ഒൻപതാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, എന്നാൽ പിന്നെ പറയുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ശിശു ജനിച്ചിരിക്കുന്നു, എന്നാൽ മകൻ നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ നിത്യതയിൽ നിന്ന് വന്ന് മനുഷ്യത്വം തന്റെ മേൽ എടുക്കുകയാണ് ചെയ്തത്. അന്നത്തെ ഒരു തത്വജ്ഞാനത്തെയാണ് പൌലോസ് കൈകാര്യം ചെയ്യുന്നത്. ദൈവം തന്റെ കീഴിൽ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കിയെന്നും ആ സൃഷ്ടി അതിനേക്കാൾ താണ ഒന്നിനെ സൃഷ്ടിച്ചുവെന്നും പിന്നീട് അത് അതിനേക്കാൾ അല്പം താണ ഒന്നിനെ സൃഷ്ടിച്ചുവെന്നുമാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ പടി താണു താണ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയിൽ അവസാനം ചെന്നെത്തുന്നു. ഈ സൃഷ്ടികളിൽ ഒന്നാണ് യേശു എന്നത്ര ജ്ഞാനവാദികൾ പഠിപ്പിച്ചിരുന്നത്. പൌലോസ് അതിന് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാണെന്ന് പൌലോസ് പറയുന്നു. അതായത് സകല സൃഷ്ടിയുടെയും പിന്നിൽ യേശുക്രിസ്തു ഉണ്ട് എന്നർത്ഥം. സകല സൃഷ്ടിക്കും മുൻപ് എന്നാണ് വാസ്തവത്തിൽ ഇവിടെ അർത്ഥം വരുന്നത്. അവൻ സൃഷ്ടിപ്പിൽ കൂടി ജനിച്ചവനല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജഡമായി ഈ ഭൂമിയിൽ വന്നവനാണ്. ഏതൊരു സൃഷ്ടിക്കും മുമ്പേ അവൻ ഉണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പിതാവായ ദൈവം നിത്യനായ പിതാവാണ്, പുത്രനായ ദൈവം നിത്യനായ പുത്രനാണ്. ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടതായ ഒരു സമയമില്ല. യേശുക്രിസ്തുവിനെ തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിലും ആദ്യജാതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുന്നവനെക്കുറിച്ച് നാം വായിക്കുന്നു. മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകജാതൻ എന്നും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതൻ എന്ന് വിളിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 2 സങ്കീർത്തനം 7 വാക്യം. അന്ത്യോക്കിയയിലെ പിസിദ്ധയിൽ വെച്ച് പൌലോസിന്റെ പ്രസംഗത്തിൽ ഈ സംശയം കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് വിളിച്ചിരിക്കുന്നതിൽ നിന്നും അവന്റെ ബേത്ലഹേമിലെ ജനനത്തെയല്ല സൂചിപ്പിക്കുന്നത്. സ്ഥാനത്തിൽ അവന് മുൻഗണനയുണ്ട് എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. അവന്റെ ആരംഭവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും എന്ന് 89 സങ്കീർത്തനത്തിന്റെ 27 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിത്യനായ പുത്രൻ എന്ന നിലയിൽ സകല സൃഷ്ടിയിലും മുൻഗണനയുണ്ട് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയത്രേ ചെയ്യുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തു സൃഷ്ടിതാവാണ് എന്നർത്ഥം. ഒന്നിനു പുറകെ ഒന്നായി സൃഷ്ടിപ്പ് നടന്നതിൽ കൂടി ഉളവായവനല്ല ക്രിസ്തു. വിശ്വകർമാവല്ല ക്രിസ്തു. അവൻ തന്നെയാണ് സകലവും സൃഷ്ടിച്ചത്. ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റ് ചില വേദഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. എബ്രായലേഖനം 1:3 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അവനൊരു സൃഷ്ടി മാത്രമാണെന്ന് ഇതിൽ നിന്നും തോന്നുന്നുണ്ടോ? ഇല്ല, അവൻ ത്രിത്വത്തിൽ രണ്ടാമനാണ്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരായും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശുക്രിസ്തു ഒരു സൃഷ്ടിപ്പിൽ കൂടി ജനിച്ചവനല്ല, പിന്നെയോ അവൻ ദൈവമാകുന്നു എന്ന വസ്തുതയാണ് നാം ഇവിടെ പറയുവാൻ, ഇവിടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു ശിശു ജനിച്ചു, എന്നാൽ ഒരു മകൻ നൽകപ്പെടുകയാണുണ്ടായത്. അവൻ നിത്യതയിൽ നിന്നാണ് കടന്നു വന്നത്. മറിയയോട് ദൂതൻ പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 1:35 വാക്യമാണ് ഞാൻ വായിച്ചത്. അതിന്റെ കാരണം അവൻ ദൈവപുത്രനാകുന്നു എന്നതാണ്. ഈ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് തന്നെ അവൻ ദൈവപുത്രനായിരുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് മത്തായിയുടെ സുവിശേഷം 16:16 വാക്യത്തിൽ പത്രോസ് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് 2 ശ്രേഷ്ഠമായ പ്രസ്താവനകൾ അടുത്ത ഭാഗത്ത് നാം കാണുന്നുണ്ട്. 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ എല്ലാം. ഇവിടെ 3 കാര്യം നാം കാണുന്നു, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവൻ സൃഷ്ടിയോ സൃഷ്ടാവോ എന്ന ചോദ്യത്തിന്റെ വ്യക്തമായ ഉത്തരം ഇവിടെ ലഭിക്കുന്നുണ്ടല്ലേ. സകലവും അവനാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെട്ടത് 2 വിധത്തിലുണ്ട്, ഒന്ന് ദൃശ്യമായത്, മറ്റേത് അദൃശ്യമായത്. പല നിലവാരത്തിലുള്ള പടികളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ മുതലായവ. ദൂതന്മാരുടെ സംഘത്തിലും പദവികളിൽ വ്യത്യാസങ്ങളുണ്ട്. സെറാഫുകൾ, കെരൂബുകൾ, പ്രധാന ദൂതൻ എന്നിവർ ഉണ്ട് എന്ന് മറ്റ് വേദഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് സാധാരണക്കാരായ പലവിധം ദൂതന്മാരും ഉണ്ടായിരുന്നു. നമുക്ക് ആത്മീയ ശത്രുവിനെയാണ് നേരിടേണ്ടതായിട്ടുള്ളത് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സാത്താനും അവനോടൊപ്പം മറുതലിച്ച ഒരു കൂട്ടം ദൂതന്മാർ ഉണ്ടായിരുന്നു. അതിനാൽ നമ്മുടെ ആത്മീയ ശത്രുക്കൾക്കും പല പദവികളുണ്ട്. പല തരത്തിലുള്ളവരാണവർ. സകലവും സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. 4 മുതൽ 9 വരെയുള്ള മറ്റ് ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്നതാണ്. അവിടുന്ന് എത്ര ഉന്നതനാണ്! അവൻ സൃഷ്ടാവാണ്! അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്! എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ താങ്കളുടെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവേ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായിട്ട് സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
കൊലോസ്യർ എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പരനെ നിന്നെ കാണുവാൻ എന്നാരംഭിക്കുന്ന ഈ ഗാനം വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയ എസ് വി തിരുവനന്തപുരമാണ്.
പരനെ നിന്നെ കാണുവാനെനിക്കധികം കൊതിയുണ്ട്. പരനെ നിന്നെ കാണുവാനെനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ. പരനെ നിന്നെ കാണുവാനെനിക്കധികം കൊതിയുണ്ട്. പരനെ നിന്നെ കാണുവാനെനിക്കധികം കൊതിയുണ്ട്. കൊതിയും